നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് ബാധ നിരവധി ആശങ്കകളാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നൽകുന്നത് അല്ലേ. ലോക്ക്ഡൌണുകളും നിയന്ത്രണങ്ങളുമാണ് ഒരു പ്രധാന ആശങ്ക. അതോടൊപ്പമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ഉള്ള ആശങ്കയാണ് കോവിഡ് ബാധിക്കുമോ എന്നത്. കോവിഡ് ബാധിച്ചാലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറുപ്പക്കാർ പോലും ICU-യിലാകുന്ന സാഹചര്യം, ഐസൊലേഷൻ, വാക്സിൻ കിട്ടാനുള്ള പ്രയാസം, അങ്ങനെ പലതുമുണ്ട്. അതിനൊപ്പം ആശങ്കയാകേണ്ട മറ്റൊരു കാര്യമാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ലോങ് കോവിഡ് അഥവാ കോവിഡ് ബാധയുടെ ദീർഘകാല പ്രശ്നങ്ങൾ, അതേക്കുറിച്ചാണ് SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്. പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ നിന്നും മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രധാന വാർത്തകളും വിശേഷങ്ങളും SBS മലയാളം പോഡ്കാസ്റ്റായി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. അതിനായി SBS മലയാളം പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. SBS റേഡിയോ ആപ്പിലും അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങിയ നിങ്ങളുടെ ഇഷ്ട പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. 2020 ഫെബ്രുവരിയിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നത് നേരിയ തോതിലുള്ള കോവിഡ് ബാധയാണെങ്കിൽ ഭൂരിഭാഗം പേർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് കടന്നുപോകും എന്നാണ്. പരമാവധി 2 ആഴ്ചയിൽ സുഖം പ്രാപിക്കാം എന്ന്. പക്ഷേ 1 വർഷത്തിനിപ്പുറം ലഭിക്കുന്ന തെളിവുകൾ അത്ര സുഖകരമല്ല. കോവിഡ് ബാധിക്കുന്ന 10 പേരിൽ ഒരാൾക്ക് വീതം ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ലോങ് കോവിഡ് എന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. ആദ്യ തരംഗത്തിൽ കോവിഡ് ബാധ ഏറ്റവും രൂക്ഷമായിരുന്ന അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങളിലാണ് അതിന്റെ തെളിവുകൾ ഇപ്പോൾ കൂടുതലായി കാണുന്നത്. ഇതേക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഓസ്ട്രേലിയയിലെ വിദഗ്ധരിൽ ഒരാളാണ് സിഡ്നിയിലുള്ള ഡോക്ടർ സ്റ്റുവർട്ട് ടാൻ.
There's emerging evidence from overseas that a large number of individuals with COVID-19 are still experiencing symptoms months after the acute infection. In fact, there's a systematic literature review that was published less than 2 months ago that put the number at 72.5%. So this is an overseas study. And there has been study as high as 87.9%. So it's pretty much more prevalent than one would expect, I guess.
രോഗബാധയും അതിന്റെ അനുബന്ധ പ്രശ്നങ്ങളും തടയുന്നതിനാണ് ഓസ്ട്രേലിയൻ ആരോഗ്യരംഗം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. പക്ഷെ അതുമാത്രം പോരാ എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചില ഹ്രസ്വകാല പ്രശ്നങ്ങളും ചില ദീർഘകാല പ്രശ്നങ്ങളും മാത്രമല്ല, ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും കോവിഡ് ബാധ ബാക്കി വയ്ക്കാമെന്ന് ഡോക്ടർ ടാൻ പറയുന്നു.
Well, I guess what I can share with our study so far is from our initial analysis. There are 2 major observations. Firstly, a significant number of our participants are still symptomatic months after diagnosis. And secondly, COVID-19 has an adverse impact on quality of life in the longer term. But it's very, very symptoms, and some of the symptoms can be short-term, some of them can be long-term, and some complications are actually permanent.
Long COVID എന്ന വിശേഷണത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ലെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ പ്രൊഫസർ ബെറ്റി ലിയു ചൂണ്ടിക്കാട്ടി. അതായത്, രോഗം ബാധിച്ചവരിൽ തുടർച്ചയായ നിരീക്ഷണങ്ങൾ വേണ്ടിവരും.
Difficult in some ways, I think, to properly study. I think that variously different groups and groups within the United Kingdom and in the US would potentially sort of define, and also the World Health Organization actually as well, would define sort of these sort of post-acute COVID conditions or post-acute COVID syndromes as basically the sort of symptoms that people would get 4 weeks or greater after they initially had an infection with COVID. I think what makes the condition quite difficult, maybe it's why people sort of call it a condition, is that there's a really wide range of symptoms that people experience.
ഓസ്ട്രേലിയയിൽ കോവിഡിൽ നിന്ന് മുക്തരായവരെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രധാന പഠനത്തിന് നേതൃത്വം നൽകിയയാളാണ് ഡോക്ടർ ലിയു. സ്ത്രീകൾക്കും പ്രായമേറിയവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കുമാണ് കോവിഡിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരാൻ പ്രയാസമുള്ളത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂ സൗത്ത് വെയിൽസിലെ ആദ്യ തരംഗത്തിൽ കോവിഡ് ബാധിച്ച രോഗികളിൽ 94% പേരെയും നിരീക്ഷിച്ചാണ് ഈ നിഗമനത്തിൽ വിദഗ്ധർ എത്തിയത്. അതിൽ 5% പേരും നെഗറ്റീവ് ഫലം വന്ന് 3 മാസത്തിന് ശേഷവും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചുമയും ക്ഷീണവും പോലുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ പ്രധാനം. തലവേദന, രുചിയും മണവും ഇല്ലാതിരിക്കൽ, നെഞ്ചുവേദന തുടങ്ങി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും കോവിഡ് ബാധിച്ചവർ ദീർഘകാലത്തേക്ക് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പല രാജ്യങ്ങളിലും ഇത് പല രീതിയിലാണെന്നും ഡോക്ടർ ലിയു ചൂണ്ടിക്കാട്ടി. മറ്റു പല രാജ്യങ്ങളെക്കാളും കുറഞ്ഞ തോതിലുള്ള ദീർഘകാല പ്രശ്നങ്ങളാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്.
The size of this pandemic overall, even if you're talking about, you know, 5% of people, even in Australia where we have had, you know, this extremely contained pandemic, at least at this point in time still, we still don't have very many cases compared to internationally. But, you know, if you're talking about 5%, you're still talking about thousands of people.
ഇത്തരം ദീർഘകാല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അതിന്റെ മാനസിക ആഘാതം നേരിടുന്നതിന് സർക്കാർ ഇപ്പോൾ തന്നെ പദ്ധതികൾ ആലോചിക്കണമെന്ന് ഡീക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മാർട്ടിൻ ഹെൻഷർ ആവശ്യപ്പെട്ടു. ഇത് അവഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
The most important thing we can do for long COVID in Australia is to prevent it by preventing COVID-19 in the first place. And that's all the things we all understand, vaccination and all the other public health measures that unfortunately we're all too familiar with. People haven't been thinking about the burden of long COVID in planning some of their public health responses to COVID-19. And actually, the bottom line is we've really only been focusing on deaths. But if, in fact, quite a significant number of people end up really quite debilitated and quite sick with long COVID for a long time, that changes some of our risk-benefit ratios. And that's not properly been reflected in the planning yet.
അമേരിക്കയിൽ കോവിഡിന്റെ ദീർഘകാല അനന്തരഫലങ്ങളെ ഡിസബിലിറ്റി അഥവാ വൈകല്യം എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് കൂടുതൽ ആരോഗ്യ സഹായങ്ങൾ ലഭിക്കും. ഓസ്ട്രേലിയയിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ ഗെയിം ചേഞ്ചർ എന്ന് സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന ഡെൽറ്റ വൈറസ് ഓസ്ട്രേലിയക്കാർക്ക് എന്തുതരം ദീർഘകാല ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇനി കാണേണ്ടത്. ഡെൽറ്റ വൈറസ് ബാധിച്ച എല്ലാവരും ഇതിന്റെ പഠനത്തിൽ പങ്കെടുക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. കോവിഡിന്റെ ദീർഘകാല പ്രശ്നങ്ങൾ അഥവാ ലോങ് കോവിഡ് എങ്ങനെ ബാധിക്കും എന്ന കാര്യമാണ് SBS മലയാളത്തിന്റെ ഈ പോഡ്കാസ്റ്റിൽ ഇതുവരെ പരിശോധിച്ചത്. ഇത്തരത്തിലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് കേൾക്കാം. SBS മലയാളം പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.